الحمد لله وكفى صلى الله على محمد المصطفى وعلى آله وصحبه الذين اصطفى إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم صدق الله العظيم ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 170 ആയത്തുകളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇനി 171 ആയത്താണ് എടുക്കാനുള്ളത്. 170 ആയത്തിലെ وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ അല്ലാഹു അവതരിപ്പിച്ച വിധികൾ പിൻപറ്റുവിൻ എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നു, ഇല്ല, ഞങ്ങളുടെ പൂർവ പിതാക്കൾ ആചരിച്ചു കൊണ്ടിരുന്ന മാർഗമേ ഞങ്ങൾ പിന്തുടരൂ. പൂർവപിതാക്കൾ ഒന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റുകയാണോ എന്നാണ് അല്ലാഹു തആല വിശദീകരിക്കുന്ന ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം മനസ്സിലാക്കി. അതായത് സത്യത്തെ ഉൾക്കൊള്ളാൻ വേദപ്രമാണങ്ങളെയോ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങളെയോ പരിഗണിക്കാതെ തങ്ങളുടെ പൂർവികരെന്ത് ചെയ്യുന്നു, പാരമ്പര്യം എന്താണ്, പൈതൃകം എന്താണ്, തങ്ങളുടെ ദേശീയത എന്താണ് എന്നതിനേക്ക് നോക്കി ശരിതെറ്റുകളെ നിർണയിക്കുന്ന നിലപാടാണ് ചില ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പൂർവികർ തെറ്റിലാണോ ശരിയിലാണോ എന്നൊന്നും അവർ നോക്കുന്നില്ല. വളരെ മോശമായ ഒരു അന്ധമായ ഒരു അനുകരണമാണ് അവർ നടത്തുന്നത്. ഇതാണ് കഴിഞ്ഞ ആയത്തില് പരാമർശിച്ചത്. അങ്ങനെ സത്യത്തെ ഉൾക്കൊള്ളാൻ അടിസ്ഥാനങ്ങളെ അല്ലെങ്കിൽ വേദപ്രമാണങ്ങളെ പരിഗണിക്കാതെ അന്ധമായ അനുകരണം നടത്തുന്ന അത്തരം സത്യനിഷേധികളായ ആളുകളുടെ ഒരു ഉപമയാണ് അടുത്ത ആയത്തില് നമുക്ക് പഠിക്കാനുള്ളത്. ومثل الذين كفروا كمثل الذي ينطق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون ومثل أبما الذين كفروا نشيدك لأبما كمثل بوليان الذي ينطق وچيدن ون بوليان ബിമാലയസ്മാവ് കേൾക്കാത്തവയോട് ഇല്ലാ ദുആൻ ഒരു വിളി വനിതാ ഒരു വിളിയും തെളിയുമല്ലാതെ കേവലം വിളി കേൾക്കാത്തവയോട് ഒച്ചയിടുന്നവന്റെ ഉദാഹരണം. സുമ്മുൻ അവര് ബധിരരാണ്. ബുക്കുമുൻ മൂകരാണ്. ഒമ്യുൻ അന്ധരാണ്. ഫഹും അതിനാൽ അവർ ലായാഖിലൂൻ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. വമസലുല്ലദീന കഫറു സത്യനിഷേധികളുടെ ഉദാഹരണം കമസലില്ലതീയൻക്കു ഒച്ചയിടുന്നവൻ്റേതുപോലെയാണ്. വിമാലയസ്മൗ കേൾക്കാത്തവയോട് ഇല്ലാതുവാ അമ്മനിത ആ ഒരു വിളിയും തെളിയുമല്ലാതെ സുമുൻ അവബധിരരാണ്, വ ബുക്കു മുൻമൂകരാണ്, വുൻ അന്ധരാണ്. ഫഹുംലായ ഖിലൂൻ, അതിനവർ അവർ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ല. വമസലുല്ലദീന കഫറു, നിഷേധികളുടെ ഉദ്ഭമ കമസലില്ലദീയൻ വെളിയും തെളിയുമല്ലാതെ കേൾക്കാത്തവയോട് ഒച്ചവെക്കുന്നവരുടേതുപോലെ യാണ്. സുമ്മും ബുക്കുമും നൊമ്പ്യും, അവർ അന്ധരാണ്, അവർ മുങ്കരാണ്, അന്ധരാണ്, ബധിരരാണ്. ബഹുംലായാക്കലൂൻ, അതിനാൽ അവര് കേൾക്കുകയില്ല, അവർ ഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് കാര്യം വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണിച്ചു കൊടുത്ത സത്യസന്മാർഗം പിന്തുടരാൻ വിസമ്മതിക്കുന്ന, പകരം പൈതൃകങ്ങളെയും പൂർവപിതാക്കളുടെയും പാത പിൻപറ്റാൻ മാത്രം താല്പര്യം കാണിക്കുന്ന ആ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, വിളിയും തെളിവുമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങളോട് ഇടയൻ ഒച്ചയെടുക്കുന്നത് പോലെ ആണ്. യഥാർത്ഥത്തിൽ ഇവര് മൂകരും ബധിരരും അന്ധരുമാണ്. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കന്നുകാലികളെ തെളിക്കുമ്പോ ഇടയൻ ഇങ്ങനെ ഒച്ച വെക്കും. ആ ഒച്ചയുടെ അർത്ഥമൊന്നും യഥാർത്ഥത്തിൽ കാലികൾക്ക് അറിയില്ല. പോന്നൊക്കെ പറയുമ്പോ അതങ്ങനെ ഒരു ശബ്ദത്തിനനുസരിച്ച് നീങ്ങുന്നു എന്ന് മാത്രം. ചിലപ്പോ തൊഴുത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സന്തോഷത്തോടു കൂടി തന്നെ അത് അറവുശാലയിലേക്കും ആനയിക്കും. കാരണം ഈ കാലികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ചെറിയ ഒച്ചകൾ മാത്രമല്ലാതെ ഒന്നുമില്ല. ഒച്ച തെളിയല്ലാതെ അതിന് വേറെ ഒരു കാര്യവും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് സത്യന് ശരി. അവരിലെ പുരോഹിതന്മാരും പാതിരിമാരും അതേപോലെ മതപണ്ഡിതന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ തെളിക്കുന്നതിനനുസരിച്ച് നീങ്ങിക്കൊടുക്കും. തങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് സത്യത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്ത് നടക്കുന്നില്ല. എന്താണോ തങ്ങളുടെ ഈ പുരോഹിതവർഗം അല്ലെങ്കിൽ പണ്ഡിതവർഗം പറയുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിപ്പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധികളുടെ അവസ്ഥ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. സത്യം ഉൾക്കൊള്ളാൻ ഗ്രഹിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കന്നുകാലികളുടെ ഒരു അവസ്ഥയാണ്. ഇതിനെ വേണമെങ്കിൽ മറ്റൊരു രീതിയിലും വേണമെങ്കിൽ വിശദീകരിക്കാം. ഇത്തരം ആളുകൾക്ക് ഈ ഒന്ന് ഇടയന്മാരുടെ കൂടെ പോവുകയും ഒന്നും മനസ്സിലാക്കാതെ അവരുടെ വിളിയും തെളിയും കേട്ട് നടക്കുകയും ചെയ്യുന്ന വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ പോലെയാണ് ഇവര് എന്നാണ് ഒന്ന്. അതുകൊണ്ട് ഇവരെത്ര അവരിങ്ങനെ തെളിച്ചു പോകുന്നു എന്ന് മാത്രം. അതേപോലെ തന്നെ ഒന്നും ഗ്രഹിക്കാൻ കഴിയാത്ത മൃഗങ്ങളെ വിളിക്കുന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകരെ ഇവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഉള്ളത്. ഇത് അന്നത്തെ അഹ്ലി കിതാബുകാരുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണെങ്കിലും നിലവിലുള്ള സമൂഹത്തിന്റെ ഒക്കെ മുസ്ലിം സമൂഹത്തിന്റെ ഒക്കെ അവസ്ഥ ഇതന്നെയാണ്. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. എന്തോ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീങ്ങുന്നു, വിളിക്കനുസരിച്ച് പോകുന്നു എന്ന് മാത്രം. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നരകത്തിലേക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കുറവ് ഇനാദി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലായിക കൽ അൻആം ബൽ ഹും അദൽ ഉലായിക ഹും ഗാഫിൽ. അവരെ കുറെ ആളുകളുണ്ട് നരകത്തിലേക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആളുകൾ, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട. അവര് അവരുടെ അവർക്ക് കാതുകളുണ്ട്, കണ്ണുകളുണ്ട്, ഹൃദയങ്ങളുണ്ട്, ഒന്നും അവർക്ക് അതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഒരു കന്നുകാലികളെ പോലെയാണ്. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഇവരുടെ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ ഉപമയിലൂടെ വിശദീകരിക്കുന്നത്. തങ്ങളുടെ പൂർവികർ ശരിയാണോ സത്യത്തിലാണോ എന്നൊക്കെ നോക്കിക്കൂടെ. എന്താണ് ആ വിഷയത്തിനെ കുറിച്ച് തങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളത്? എന്താണ് ശരിയായ പ്രമാണം? തങ്ങൾ ശരിയായ പാതയിലേക്കാണോ നയിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഒരു തന്റെ ഇടം അവർ കാണിക്കണല്ലോ. അതില്ല എന്നതാണ് സത്യനിഷേധികളുടെ അവസ്ഥ എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും واشكروا لله إن كنتم إياه تعبدون يا أيها الذين آمنوا يا بشوت الشبر كلوا من البطشكوغا من طيبات നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, നല്ലത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഉലൂമിൻ ത്വയ്യിബാത്ത്, നല്ലത് ഭക്ഷിക്കുക. മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ല ഇത് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കുക. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ ഇയാഹു, അവന് മാത്രം താകുതൂൻ, വഴിപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവന് നന്ദി കാണിക്കുക. അവൻ നിങ്ങൾക്ക് നൽകിയ നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. ഒന്നും കൂടി വളരെ എളുപ്പമാണ്, നോക്കിയാൽ മതി. യാ അയ്യുഹല്ലദീന ആമനൂയെ, വിശ്വസിച്ചവരെ, കുലൂ, നിങ്ങൾ ഭക്ഷിക്കുക. മിൻ തയ്യിബാത്ത്, നല്ലതിൽ നിന്ന്. മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന്. വഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുക. ലില്ലാഹി, അല്ലാഹുവിനോട്. ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ, നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നവരാണെങ്കിൽ, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നൽകുന്നത്. അതായത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, അള്ളാഹുവിന് മാത്രം അടിമപ്പെടുകയും അവനെ മാത്രം അനുസരിക്കുകയും അവന് മാത്രം കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നുള്ള നല്ലതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ശക്തമായി നമ്മളെ ഉപദേശിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇതിന്റെ ആദ്യ ഭാഗത്ത് 166 മറ്റേ ആയത്തില് മനുഷ്യരെ, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽഅർദി ഹലാലൻ തയ്യിബ, ഭൂമിയിൽ നിന്നുള്ള നല്ലതൊക്കെ അനുവദനീയമായതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് മൊത്തം മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല കൽപ്പിച്ച നമ്മൾ 2-3 ആയത്ത് മുമ്പ് പഠിച്ചു. ഇവിടെ യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽഅർദി ഹലാലൻ തയ്യിബ 168 ആയത്തിൽ നമ്മൾ പഠിച്ചു. ആ സമയം ഇവിടെ എത്തിയപ്പോൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നല്ലതൊക്കെ നിങ്ങൾ ഭക്ഷിക്കണം. അതായത് എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കരുത് എന്നൊക്കെ ഇനി അള്ളാഹുവാണ് തീരുമാനിക്കുക. ഞാൻ പറയുന്നത് വളരെ കൃത്യത, ഞാൻ എന്തങ്ങനെ ആവർത്തിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. ഇതിനൊക്കെ ആയത്തിന്റെ മർമ്മം അതാണ്. നമ്മൾ വിവാദത്തിന്റെ ഒക്കെ അർത്ഥത്തിനെ കുറിച്ചും വിവാദത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഈ ആയത്തിന്റെ ഘടന നിങ്ങൾ പരിശോധിച്ച് നോക്കി. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ എന്ന് മാത്രം അർത്ഥം കൊടുത്താൽ പറ്റില്ല. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുകയും അവന് വിധേയപ്പെടുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, അവന്റെ കൽപ്പനകളെയും ശാസനകളെയും അംഗീകരിച്ച് ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ, ഇതാ നിങ്ങൾക്കൊരു ഓർഡർ. ആ ഓർഡർ എന്താണ്? അള്ളാഹ് അനുവദിച്ച, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നുള്ള നല്ലതൊക്കെ നിങ്ങൾ ഭക്ഷിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പനയാണ് ഇന്നത് ഭക്ഷിക്കണം, ഇന്നത് ഭക്ഷിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ വിശ്വാസം അവലംബിച്ച് അള്ളാഹുവിന്റെ നിയമത്തിന്റെ മാത്രം ഭക്താക്കളായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ, പണ്ഡിതന്മാരും പുരോഹിതന്മാരും പാതിരിമാരും അതേപോലെ മറ്റാളുകളും പൂർവികരും നിർമ്മിച്ചു വെച്ച എല്ലാ സമീപനങ്ങളെയും മാറ്റിവെച്ച് അവര് ഹലാലാക്കിയതും ഹറാമാക്കിയതുമായ നിയമവ്യവസ്ഥകളെയൊക്കെ മാറ്റിയെടുത്ത് അള്ളാഹു പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം, അള്ളാഹു പറയുന്നതാണ് ഇനി നിങ്ങൾ അംഗീകരിക്കണം. ആ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നു, അള്ളാഹു തആല നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ ഭക്ഷിക്കണം എന്ന്. ആ അള്ളാഹു അനുവദിച്ചതാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷിക്കണം എന്നതാണ്. അപ്പൊ അതിന് അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ സ്വലാത്തന واستقبل قبلتنا واكل ذبيحتنا فذلكم المسلم. നിങ്ങളെ നമ്മുടെ നമസ്കാരത്തെ നമസ്കാരമായി സ്വീകരിക്കുകയും അതേപോലെ നമ്മുടെ കിബിലയെ ഉൾക്കൊള്ളുകയും നമ്മുടെ അറിവിനെ നാം അറുത്തതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മുസ്ലിമാകും. കേവലം ആരാധന മാത്രമല്ല, നിങ്ങളുടെ സംസ്കാരം മുഴുവൻ ഇസ്ലാമിന് അനുകൂലമായ ഒരു തലത്തിലേക്ക് നിങ്ങൾ രൂപപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇസ്ലാമായിട്ട്. നിങ്ങൾ അന്നപാനീയ വിഷയത്തിലും നിങ്ങൾ ഇസ്ലാമായിട്ടോ. ഈ ആയത്തിലെ വേറൊരു കാര്യം തയ്യബാത്തിനെ കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു. ശുദ്ധം എന്ന് പറഞ്ഞാൽ ഹൈജീനിക്കായ ഭക്ഷണം എന്നതിൽ മാത്രമല്ല, തനിക്ക് അർഹതപ്പെട്ട നല്ല ഭക്ഷണം കഴിക്കുക എന്നിടത്താണ്. ഇശാദാ സംബന്ധമായ ഒരു ഹദീസാണ് ഇനി നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവസാനം എടുക്കാം, കാരണം ഈ ഹദീസ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊരു ഹദീസ് വിശദീകരിക്കേണ്ട, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ തയ്യബാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇവിടെ റസക്കിനാക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയതാണ്. അത്ഭുതകരമായ രൂപത്തിലാണല്ലോ അള്ളാഹു തആല നമുക്ക് ഭക്ഷണം നൽകുന്നത്. വെറും പച്ചവെള്ളം കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് സസ്യങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷണം നിർമ്മിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് ആഹരിക്കാൻ പാകത്തിൽ, നമ്മുടെ ശരീരത്തിന് അത് സ്വീകരിക്കാൻ പാകത്തിൽ അള്ളാഹു തആല സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നത്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ വലിയ അത്ഭുതമാണ്. ഓരോ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകത്തിൽ അതിങ്ങനെ ആക്കി തരുന്നല്ലോ. അത്രയും നമ്മുടെ ചെറുകുടലിൽ വെച്ച ഇല്ലസുകളൊക്കെ വലിച്ചെടുക്കാനും പോഷകങ്ങൾ വലിച്ചെടുക്കാനും അത് നമ്മുടെ ശരീരത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ആഹാര രൂപം മണിക്കൂറുകൾക്ക് മുമ്പ് കഴിച്ച മണമുള്ള മധുരമുള്ള നിറമുള്ള ജ്യൂസൊക്കെ കഴിച്ചാൽ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അത് യൂറിനായിട്ട് പുറത്തേക്ക് വരികയാണ്. അത്രയും വലിയ ശാരീരിക പ്രക്രിയകൾ അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അത്രയും അനുഗ്രഹം നൽകിയത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്നിവിടെ സൂചിപ്പിച്ചത്. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് അരിയുണ്ടാവും, ഒരുപാട് കാശുണ്ടാവും, പക്ഷേ ആ ഭക്ഷണത്തിനൊക്കെ നമ്മൾ ഓരോന്നിനും നന്ദി അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള നന്ദി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹുവെ നിനക്ക് സ്തുതി എന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക സ്തുതിക്കുന്നത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ കൂട്ടത്തിൽ ചില ആളുകൾ അവരുടെ വാർദ്ധക്യത്തിലോ വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇപ്പൊ അള്ളാഹു തആല നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം തരുന്നുണ്ട്. കേരളത്തിലെ ആളുകൾ പട്ടിണി കിടക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് 1950 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരൊക്കെ വിജയം എന്ന് പറയുന്ന മഹാന്മാരായ റസൂൽ അടക്കമുള്ള ആളുകൾ പട്ടിണി കിടന്നാണ് ജീവിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് 2 ദിവസം വയറ് നിറയെ തുടർച്ചയായി റസൂല് ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളോളം റസൂലിന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വേവിച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല. റസൂല് മരിക്കണവരെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ വേറെ ദിവസം പട്ടിണി ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ അതുപോലെ റസൂലിന്റെ എത്ര എത്ര ഉദാഹരണങ്ങൾ. വിശന്ന് പൊരിഞ്ഞിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീട് വിട്ടിറങ്ങി. അപ്പൊ ഒരു സഹാബിയുടെ തോട്ടത്തിന്റെ അരികിലൂടെ പോകുമ്പോ ആ സഹാബി ഈത്തപ്പഴം പറിക്കുകയാണ്. റബിക്ക് ആ സഹാബിക്ക് അറിയില്ല അള്ളാഹിന്റെ റസൂല് പട്ടിണി കിടന്നു വരികയാണ്. വെറുതെ റസൂലിനെ കണ്ടപ്പോ സലാഞ്ജലി റസൂലെ വരുന്നു പറഞ്ഞ് 2 കാരക്കയും ഒരിത്തിരി വെള്ളവും റസൂലുള്ളാഹിക്ക് കൊടുത്തു. പക്ഷെ ആ വെള്ളവും കാരക്കയും റസൂല് കുടിച്ചപ്പോ റസൂല് കരഞ്ഞു. സുമ്മല തുസ്തലുന്ന യൗമൈദിൻ അനിൻ നഖീം, ഈ അനുഗ്രഹത്തിന് നാളെ അള്ളാഹുവിനോട് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കണം, സുഭിക്ഷമായി നമ്മൾ ഭക്ഷിക്കുമ്പോൾ നിനക്ക് അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിക്കും. ഓരോന്നും അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ലെങ്കിലും ദഹിക്കുന്നില്ലെങ്കിലും അഥവാ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്ക് ഷുഗർ കാരണവും പ്രഷർ കാരണമൊക്കെ ഭക്ഷണം വേണ്ട പോലെ കഴിക്കാൻ കഴിയുന്നില്ല, ആസ്വദിക്കാൻ കഴിയുന്നില്ല, അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുന്നില്ല. മധുരം പാടില്ല, മറ്റേ പാടില്ല, എണ്ണ പാടില്ല എന്നിട്ട് നമ്മൾ അതിങ്ങനെയുള്ള ഏറ്റവും വലിയ ചർച്ചയും ലോകമൊക്കെ. കാരണം നമുക്ക് അത്രയും അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് അള്ളാഹു നൽകിയതൊക്കെ കഴിക്കണം. അവിടെ നമ്മളൊരു നിലപാട് നമുക്കുണ്ടാവും, അള്ള നിരോധിക്കാത്തൊരു സാധനം അത് നമ്മൾ നിരോധിക്കാൻ പാടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, പക്ഷേ ഇന്നത് കഴിക്കാൻ പാടില്ല എന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ പാടില്ല. മാംസം കഴിക്കാൻ പാടില്ല, നാം സസ്യമുക്കേ ആകാൻ പാടുള്ളൂ എന്ന നിലപാട് ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ പാടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ സസ്യാഹാരിയായിട്ടൊക്കെ ജീവിക്കാം, അയാൾക്ക് മാംസം തിന്നുകൊള്ളണമെന്ന് ഇസ്ലാം കർശനമായി നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മാംസം. മാംസം കഴിക്കുന്നവരെ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഈ അടുത്ത് ഒരു പ്രമുഖം പറഞ്ഞില്ലേ മാംസം കഴിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, അത് അവസാനം പറഞ്ഞു. അപ്പൊ ഇതേപോലെ അല്ല വേണ്ടത്. അള്ളാഹു തആല അനുവദിച്ചതൊക്കെ എനിക്കും അനുവാദമുള്ളതാണ്. അത് അനുവദിക്കപ്പെട്ടതാണ്, മനുഷ്യർക്കുള്ളതാണ്, ഉപകരിക്കുന്നതാണ് എന്ന നിലപാട് തന്നെ വേണം. അള്ള നിരോധിച്ച ഭക്ഷണം അത് എനിക്ക് നിരോധമാണ്, അത് സമൂഹത്തിന് പാടില്ലാത്തതാണ് എന്ന നിലപാട് നമുക്കുണ്ടാകും. അപ്പൊ അള്ളാഹു നിരോധിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നാണ് അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ഇൻകുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, ഇവിടെ ഇബാദത്ത് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, അവന് വിധേയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ആയത്ത് നോക്കൂ, إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باء ولا عاد فلا إثم عليه إن الله غفور رحيم. إنما حرم أبن نرود الشديد ما ترمى قلنو إنما حرم أبن نرود الشديد ما ترمى قلنو عليكم من الميل നിങ്ങളുടെ മേൽ അള്ളാഹു നിരോധിച്ചത് ഇത് മാത്രമാണ്. ഏതൊക്കെ? അൽമൈത്തത്ത ശവം, വദ്ദമാ രക്തം, വലഹ്മൽ ഖൻസീരി പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈരി ഉഹില്ല ബിഹി ലിഗൈരില്ലാ, വമാ ഉഹില്ല പ്രഖ്യാപിക്കപ്പെട്ടത് ഒച്ച എന്ന് പറഞ്ഞാല് ശബ്ദിക്കപ്പെട്ട എന്നൊക്കെയാണ്, ഞാൻ പിന്നെ വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ അറുക്കപ്പെട്ടതെന്നാണ്. എന്താണെന്ന് ഞാൻ പറയാം, ലിഗൈരില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. എന്നാൽ നിർബന്ധമായി വല്ലവനും ഇൽത്തുറ നിർബന്ധമായാൽ നിർബന്ധിതമായാൽ വൈറബാഹിൻ നിയമലംഘനത്തിന് മുതിരാതെ വലാദിൻ അതിന് കവിയാതെയും നിർബന്ധിതനായാൽ വലാ ഇസ്മാലേഹി അവന്റെ മേലൊരു കുറ്റവും ഇല്ല. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു വഫൂറിനേറെ പൊറുക്കുന്നവനാണ്, റഹീം കരുണാമയനുമാണ്. മനസ്സിലാവുണ്ടല്ലോ. നോക്കൂ, ഇന്നമാ ഹർറമ അലൈക്കും, നിങ്ങളുടെ മേൽ നിരോധിച്ചത് ഇത് മാത്രമാണ്. ഏത്? അൽ മൈത്തത്ത് ശവം, വദ്ദം രക്തം, വലഹ്മൽ ഖൻസീർ പന്നിമാംസം, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ല അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത് അർക്കപ്പെട്ടത്. വമനിൽ തുറ ആരെങ്കിലും നിർബന്ധിതമായാൽ വൈറബാഹിൻ നിയമലംഘനത്തിന് മുതിരാതെ വലാദിൻ അതിന് കവിയാതെ വലാ ഇസ്മാലൈഹി എന്നാൽ അവന്റെ മേൽ കുറ്റമില്ല. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീം പരമകാരുണികനുമാണ്. അപ്പൊ എന്താ പറഞ്ഞ്, അല്ലാഹു തആല എല്ലാ ഭക്ഷണം അനുവദിച്ചു, നിരോധിച്ചത് ഇതേ ഉള്ളു. അതാ വലിയൊരു കുടുക്കിന്നും കെട്ടിക്കുടുക്കിന്നും, കാരണം പൗരോഹിത്യം സൃഷ്ടിച്ച ഒരുപാട് കെട്ടിക്കുടുക്കിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയാണ്. ഇതൊന്നും അള്ളാഹു കൽപ്പിച്ചതല്ല, ഈ പൗരോഹിത്യം സൃഷ്ടിക്കുന്ന പലതും അവര് കെട്ടിച്ചമച്ചതാണ്, അവരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്രയും നിരോധിച്ചിട്ടുണ്ട്. അവിടെ വേറൊരു പ്രയോഗം എന്താന്ന് പറഞ്ഞാല്, ഈ നിരോധിക്കുക എന്നതല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ നിരോധിക്കുന്നു എന്നല്ല, അള്ളാഹു നിരോധിച്ചിട്ടുള്ളതെന്നെ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കുന്നത് എന്നല്ല, ഹറാമാക്കിയിട്ടുള്ളത് എന്ന പ്രയോഗ ശൈലിയാണ്. അതായത് ഇതിപ്പോ ഹറാമാക്കുകയല്ല, പണ്ടേ ഉള്ളതന്നെ ഇങ്ങനെയാണ്. ഇബ്രാഹീമീ മില്ലത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു ഹറാം. പിന്നെ പലതും ഒട്ടാ മാംസം പാടില്ല, മറ്റത് പാടില്ല, വെജിറ്റേറിയനെ പാടുള്ളൂ, ഇതൊക്കെ പിന്നീട് പൗരോഹിത്യം ഉണ്ടാക്കിയെടുത്തതാണ്. നേരത്തെ ഹറാമാക്കിയിട്ടുള്ളത് തന്നെ ഇതാണ് എന്ന പ്രയോഗമാണ് ഇവിടെ പറയുന്നത്. ഇന്നമാ ഹർറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് തന്നെ ഇതാണ്. എന്താണ്? ഒന്ന് അൽ മൈത്തത്ത് ശവം, ഒന്ന് ശവമാണ്, അല്ലെങ്കിൽ ശവം എന്ന് പറഞ്ഞാല് ചത്തത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ നിഷിദ്ധ, അത് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കുക വഴി ജീവൻ നഷ്ടപ്പെട്ടതൊഴിച്ചുള്ള ചത്തതൊക്കെ, മന അറുക്കാത്തതെല്ലാം ശവമാണ്. അറവ് നടത്താത്തത്, അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കാത്തത്, അബദ്ധത്തിൽ ചത്തതോ അല്ലെങ്കിൽ ചത്തുപോയതൊക്കെ ശവം. ആ ശവങ്ങൾ നിരോധിച്ചിരിക്കും. അപ്പൊ ആ ശവങ്ങളുടെ കൂട്ടത്തിൽ ചത്തതാണല്ലോ മത്സ്യം. മത്സ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ കടലിലെ അതിന്റെ ആ കടലിലെ വെള്ളം തൊഹൂറാണ്, അതിലെ അൽഹില്ലു മൈത്തത്തുഹു, അതിലെ ശവം അനുവദനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാല് മത്സ്യം അതിനറക്കേണ്ടതില്ല, അത് ചത്തതിനെയും അനുവദനീയമാണ്. മത്സ്യം എന്ന് മാത്രമല്ല കടലിലെ ജീവികളെ കുറിച്ചൊക്കെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് തന്നെ ഒരു തിമിംഗലം ചത്ത് കരക്കടിഞ്ഞപ്പോൾ സഹാബാക്കൾ അതിന്റെ മാംസം കഴിക്കുകയും അത് ഭക്ഷിക്കുകയൊക്കെ ചെയ്തു. ആ വിവരം അറിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ നിരുത്സാഹപ്പെടുത്തുകയോ മർശിക്കുകയോ എതിർക്കുകയോ ചെയ്തില്ല, അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പൊ സമുദ്രത്തിലെ വെള്ളത്തിൽ ജീവിക്കുന്നവയുടെ മാംസം അനുവദനീയമാണ്, അത് ചത്താലും അനുവദനീയമാണ് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ ജീവനുള്ള ഒരു വസ്തുവിന്റെ അറുക്കാതെ അതിന്റെ ഒരു മാംസ കഷണം, ഒരു വലിയ മൃഗത്തിന്റെ ആനയുടെ ഒരു വലിയ പോത്തിന്റെ ഒരു ഭാഗം ജീവനോടുകൂടി തന്നെ മുറിച്ചെടുത്ത്, അതും യഥാർത്ഥത്തിൽ മുറിച്ചെടുക്കുന്ന മാംസവും അവയുടെ ഇതും യഥാർത്ഥത്തിലും നിരോധിച്ചിരിക്കും അറുക്കാത്ത ഒന്നിനെ. അങ്ങനെ പിന്നെ അതിന്റെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഒരു മൃഗത്തിനെ അറുത്തു, അതിന്റെ ശരീരത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞിന് ജീവനില്ലെങ്കിൽ പോലും ആ കുഞ്ഞിനെ എന്ത് ചെയ്യാം, അത് ചത്തതാണ്, അത് ചത്തിട്ടുണ്ടെങ്കിലും അതിന്റെ മാംസം കഴിക്കാം. കാരണം അത് ഈ ജീവിയുടെ ഉള്ളിലായതുകൊണ്ട് ആ ജീവി അറുത്ത വഴി അതിനെയും അങ്ങനെ തന്നെ പരിഗണിക്കുന്നു എന്നാണ് ഫുഖഹാക്കളുടെ ഒരഭിപ്രായം. അതേസമയം അതിന് ജീവൻ ഉണ്ടെങ്കിൽ അതിനെ അറുത്ത് കഴിക്കുകയും ചെയ്യാം, അതിനെ അറുക്കേണ്ടതുണ്ട്. അതിന് ജീവൻ ഉണ്ടെങ്കിൽ അതിനെയും അറുക്കേണ്ടതുണ്ട്. അതിന്റെ മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നെ അർത്ഥമുള്ളതെന്നല്ല, അതിന്റെ മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനെയും അറുക്കേണ്ടതുണ്ട്. ജീവൻ ഇല്ലെങ്കിൽ ആ നേരത്തെ ആ ജീവി അർത്ഥത്തിന്റെ ഭാഗമെന്ന് നിൽക്കുക, അതിന്റെ മാംസം കഴിക്കാവുന്നതാണ്. അപ്പൊ കടലിലെ ശവങ്ങളെ അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ കുറിച്ച് ഒരുപാട് ഫിക്കി കാര്യങ്ങളല്ലേ കൂടെ വിശദീകരിക്കണം. മാത്രമല്ല ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ സൂറത്ത് മാഇദയിലും അന്നാമിലൊക്കെ വരുന്നുണ്ട്. ഒരു സാമാന്യ വിശദീകരണം മാത്രമേ ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ബദ്ധം രക്തം. രക്തത്തെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. തൽക്കാലം ഒഴുകുന്ന രക്തം പാടില്ല എന്ന് പറഞ്ഞാൽ രക്തമായി തന്നെ ഉള്ളത് നിഷിദ്ധമാണ്. അതേസമയം മാംസത്തിന്മേൽ ഒത്തിരി രക്തം പറ്റിപ്പിടിച്ചു, ആ മാംസം കഴിച്ചപ്പോൾ വേവിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ മാംസത്തിന്റെ രക്തത്തിന്റെ അംശം ഉണ്ട്, അത് വിഷയമല്ല. അതേസമയം ഒഴുകുന്ന ഒരു രക്തം, രക്തമായി ഉള്ള ഒരു സംഗതി, അത് ഏത് ജീവിയുടെ ആണെങ്കിലും, ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് മറ്റേ ജീവിയുടെ ഇതിന്റെ ഒക്കെ രക്തം കുടിക്കാന്ന്, അങ്ങനെ മനസ്സിലാവുന്നില്ല. രക്തം പൊതുവെ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്, രക്തം പാടില്ല. മൂന്നാമത്തത് ലഹ്മുൽ ഹിൻസീർ, പന്നി മാംസം യഥാർത്ഥത്തിൽ രജിസാണ്, നികൃഷ്ടമായിട്ടാണ് വിശദീകരിച്ചത്. അത് യഥാർത്ഥത്തിൽ നിരോധിച്ചിരിക്കുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വമാ ഉഹില്ല ബിഹി. ഉഹില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒച്ച ഒക്കെ പ്രഖ്യാപിക്കുന്ന അറക്കാൻ നേരത്തുള്ള പ്രഖ്യാപനത്തിലെ ഉദ്ദേശിച്ചാണ് ആ പദം അങ്ങനെ വന്നത്. അള്ളാഹുവിൻ്റെതല്ലാത്ത പേരിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടത്. ഈ വിഷയം വളരെ ഗൗരവത്തിൽ ചിലത് മനസ്സിലാക്കുന്നു. ഒന്ന്, അള്ളാഹുവിന്റെ നാമത്തിലാണ് അറക്കേണ്ടത്. പക്ഷെ അറക്കേണ്ടത് ഒരാൾ അറിവ് നടത്തുന്നത് ഏതെങ്കിലും മഹാത്മാവിന് വേണ്ടിയിട്ടോ പുണ്യാത്മാവിന് വേണ്ടിയിട്ടോ ദേവിക്ക് വേണ്ടിയിട്ടോ വിഗ്രഹത്തിന് വേണ്ടിയിട്ടോ ശക്തിക്ക് വേണ്ടിയിട്ടോ അവിയാക്ക് വേണ്ടിയിട്ടോ ഒക്കെയാണ് അറുക്കുന്നതെങ്കിൽ ആ മാംസം ഹലാലല്ല. അത് അറുക്കുന്ന ചിലത്തെ ഒരാൾ ചിലപ്പോൾ വിസ്മി ചെല്ലിയാൽ പോലും അത് ശരിയല്ല. കാരണം വിസ്മി അല്ലയോ എന്നുള്ളതല്ല, ആർക്കു വേണ്ടി അറുക്കപ്പെട്ടു എന്നതാണ് പ്രധാനം. വിസ്മിയൊക്കെ ചെല്ലുന്നുണ്ട് അറുക്കണ നേരത്ത്, പക്ഷെ അറുത്തത് ഇന്ന ഔലിയാക്ക് വേണ്ടിയാണ്, ഇന്ന ഷെയ്ഖിന് വേണ്ടിയാണ്, ഇന്ന ദേവിക്ക് വേണ്ടിയാണ്, ഇന്ന ദേവന് വേണ്ടിയാണ്, അതിന് ബലിയായിട്ടാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അനുവദനീയമല്ല. വിശദീകരണം ഇപ്പൊ നടത്താൻ വയ്യ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പാടില്ല. അതേസമയം അഖിലി കിതാബുകാരായ ആളുകൾ വിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും അവരെ ഏകദൈവത്വത്തിൽ വിശ്വസിക്കുന്നവർ കൂടി ആയതുകൊണ്ട് അവർ അർത്ഥത അനുവദനീയമാണ് എന്ന് ഫുഖഹാക്കൾ അഭിപ്രായപ്പെടുന്നു. അവരെ അർത്ഥത്തിലുള്ളത് കഴിക്കാവുന്നതാണ് എന്നതാണ്, അള്ളാഹിന്റെ പേരിൽ അല്ലെങ്കിൽ പോലും എന്നൊക്കെയാണ്. എന്തായാലും ഈ വിഷയത്തില് നമ്മള് അറുക്കുമ്പോ അള്ളാഹ് ബിസ്മി അല്ലിക്കൊണ്ട് അറുക്ക, പക്ഷെ അതല്ലാതെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതാണ് ഏറ്റവും ഗൗരവമുള്ളത്, അത് പഠിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നത്. ഈ നാലെണ്ണത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം ഞാൻ ആദ്യം പറയാം. ഈ ലഹ്മുൽഹിൻസീറൊക്കെ പറയുമ്പോ നമ്മളെ ചില ആളുകൾ പന്നിമാംസം എന്തുകൊണ്ട്, അതിന്റെ ഒരു യുക്തി നമുക്ക് വിശദീകരിക്കാം. പന്നിമാംസത്തിൽ എന്തുണ്ട്, വലിയ നാടവിര ഉണ്ടാവും, അത് സാധാരണ വേവിച്ചാൽ പോലും നഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഇസ്ലാം നിരോധിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്തത് എന്ന് വെക്കേണ്ടതില്ല. നിങ്ങൾ എന്തുകൊണ്ട് പന്നിമാംസം കഴിക്കുന്നില്ല എന്ന് ഒരാൾ ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രസക്തമായ മറുപടി, എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ആ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളോട് പന്നിമാംസം കഴിക്കരുത് എന്നതാണ് അതിന്റെ ഒന്നാമത്തെ മറുപടി. ഞങ്ങൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിന്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. ആ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു പന്നിമാംസം കഴിക്കാൻ പാടില്ല. പക്ഷേ പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന വസ്തു നോക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് അള്ളാഹു തആല അത് നിരോധിച്ചത് എന്നതിന്റെ ഒരു യുക്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ആരോഗ്യദായകമല്ല, അതിൽ നിന്ന വിരകളും മറ്റൊക്കെ ഉണ്ട് എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിരോധങ്ങളുടെ ഒക്കെ ഉറവിടം, അത് നിരോധിക്കാനുള്ള അധികാരം അള്ളാഹുവിന്റെ വകവെച്ച് കൊടുക്കുകയാണ്. ഇവിടെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട മാംസത്തിന് ഒരു തകരാറും ഇല്ലല്ലോ എന്ന് ഞാൻ പറയും. പക്ഷെ ഏറ്റവും വലിയൊരു തിന്മയാണ് ശിർക്ക്, അള്ളാഹു അല്ലാത്തവരുടെ മാർഗത്തിന് വേണ്ടി ശിർക്ക് ചെയ്യാം. ആ ശിർക്ക് അതിന്റെ ബാഹ്യമായ ഹൈജീനിക്ക് എന്നതിന്റെ അപ്പുറം അത് ആത്മീയമായി വിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം അത് നിരോധിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. വിശദമായി ഇൻഷാല്ലാ സൂറത്തും മാഇദയിലും മറ്റൊക്കെ നമ്മൾ പഠിപ്പാക്കലോട് കൂടി നിർത്താനൊന്നും നമ്മൾ തീരുമാനിച്ചില്ലല്ലോ. രണ്ടര കൊല്ലം പഠിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അവിടെ തുമ്പോ വിശദമായി തന്നെ വരും. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഖുർആൻ പറഞ്ഞു, എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നിർബന്ധിതമായാൽ, ഇനി ഒരു സാഹചര്യം നിർബന്ധിതമായി ഇത് കഴിക്കേണ്ടി വന്നു, പന്നി മാംസം വേറൊരു ഭക്ഷണവും ഇല്ല, ജീവൻ തന്നെ അപകടത്തിലാകാൻ പോവുകയാണ്, കാരണം വിശന്ന് പൊരിഞ്ഞ അറ്റമത്തിരിക്കുകയാണ്, മറ്റൊരു ഭക്ഷണവും ഇല്ല, ഇത് കഴിച്ചേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാം അയാൾക്ക്? വൈറബായൻ, നിയമലംഘനത്തിന് മുതിരാതെ, ആ ഒരു ചാൻസ് ആണ് എനിക്ക് പന്നി മാംസത്തിന് ഞാൻ കിട്ടിയിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കല്ല, ഞാൻ അള്ളാഹുടെ നിയമം എനിക്ക് ലംഘിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, നിയമലംഘനം നടത്തുന്നില്ല അയാൾ, പടച്ചോനെ അനിവാര്യത കൊണ്ട് നിയമലംഘനം അനിവാര്യമായി വന്നിരിക്കുകയാണ്. അപ്പൊ ആ നിയമലംഘനം നടത്തണമെന്ന മനസ്സില്ലാതെ, അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന മനസ്സില്ലാതെ അയാൾ മാത്രല്ല വല ആദ്യം അതിന് കവിയാതെ, കിട്ടിയ ചാൻസ് അല്ല, അങ്ങോട്ട് വയറ് ഫുള്ളാക്കി ഇഷ്ടം പോലെ കഴിച്ചു കൂട്ടാം എന്നില്ലാതെ തന്റെ ജീവൻ നിലനിർത്താൻ മാത്രം പരിമിതമായത് അള്ളാഹുവിന്റെ നിയമം ലംഘിക്കരുത് എന്ന മനസ്സോടുകൂടി അയാൾക്ക് നിർബന്ധിതമായാൽ അത് കഴിക്കാം. അത് കഴിച്ചാൽ ഫല ഇസ്മാലേഹി, അയാളുടെ മേൽ യാതൊരു കുറ്റവും ഇല്ല. വളരെ കൃത്യമാണ്. അപ്പോ ഈ ഇവിടെ രണ്ട് മൂന്ന് ഉപാധികളുണ്ട്. ആ ഉപാധികൾ ഇതിന് വളരെ പ്രധാനമാണ്. ഒന്ന്, നിർബന്ധിതാവസ്ഥ ഉണ്ടായിരിക്കണം. നിർബന്ധിതാവസ്ഥ അനിവ, അതൊക്കെ അള്ളാക്ക് അറിയിട്ടോ, അത് നിർബന്ധിതാവസ്ഥയാണോ അല്ലതാണെന്നൊക്കെയുള്ള അള്ളാക്ക് മനസ്സിലാവും. അള്ളാക്ക് എല്ലാം തിരിയുന്നതാ, നമ്മൾ മനുഷ്യന്മാരെ തമ്മിൽ പറ്റിക്കണ പോലെ അള്ളാനെ പറ്റിക്കാൻ പറ്റൂല. അപ്പൊ നിർബന്ധിതാവസ്ഥ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, വിശപ്പ് കൊണ്ടോ ദാഹം കൊണ്ടോ കാരണമായി ജീവൻ അപകടത്തിൽപ്പെടുകയും നിശബ്ദ വസ്തു ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന മറ്റൊന്നും കിട്ടാത്ത ഒരവസ്ഥ, അങ്ങനെ വരണം. രണ്ടാമത്തെ എന്താ പറഞ്ഞാല്, നിയമലംഘനം ആഗ്രഹിക്കാതിരിക്കുക. മൂന്നാമത്തേത്, അത് അതിര് കവിയാതിരിക്കുക. ഈ ഉപാധികൾ വെച്ചുകൊണ്ട് അയാൾക്ക് അനിവാര്യമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അടുത്തൊരാഴ്ച കൂടി പെട്ടെന്ന്, യാ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയസ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅക്കുലൂന ഫീ ബുതൂനിഹിം മില്ലന്നാർ ولا يكلمه الله يوم القيامة ولا يزكيهم ولهم عذاب أليم إن الذين يكتمون نിശ്ചയമായും തീർച്ചയായും ഒരു കൂട്ടര് യക്തുമൂന അവർ മറച്ചു വെക്കുന്ന ഒരു കൂട്ടര് കത്തമാന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു മാ അൻസലല്ലാഹു അല്ലാഹു ഇറക്കിയതിനെ മറച്ചു വെക്കുന്ന ഒരു കൂട്ടർ ഇസ്മ എന്ന് പറഞ്ഞാല് പാപം കുറ്റം കുറ്റമില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഇന്നല്ലദീന യക്തുമൂന തീർച്ചയായും മറച്ചു വെക്കുന്ന ഒരു കൂട്ടര് മാൻസലല്ലാഹു അല്ലാഹു ഇറക്കിയതിൽ നിന്ന് ഇറക്കിയതിനെ മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് ഇറക്കിയത് മറച്ചു വെക്കുന്ന ഒരു കൂട്ടർ മറച്ചു വെക്ക മാത്രമല്ല വയസ്തറൂന അതിനെ അവർ വാങ്ങുന്നു ബിഹി അതിനെ പകരമായി സമനം കലീല തുച്ഛമായ വില അതിന് പകരമായി അവർ വാങ്ങുകയും ചെയ്യുന്നു ഉലായിക്ക അക്കൂട്ടർമായ കുലൂന അവർ ഭക്ഷിക്കുന്നില്ല പി പുത്തൂനിഹിം അവരുടെ വയറ്റിൽ ഇല്ലന്നാർ തീയല്ലാതെ വലായുക്കല്ലിമുഹും അല്ലാഹു അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല യൗമൽ ഖിയാമ അന്ത്യനാളിൽ വലായുസക്കീഹിം അവരെ ശുദ്ധീകരിക്കുകയും ഇല്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് വളരെ ലളിതമാണ് ഈ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും ഒന്നുകൂടി നോക്കാം ഇന്നല്ലദീന യക്തുമൂന തീർച്ചയായും മറച്ചു വെക്കുന്ന ഒരു കൂട്ടർ മാ അൻസലല്ലാഹു മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് അവൻ ഇറക്കിയതിനെ മറച്ചു വെക്കുന്ന ആളുകൾ വയസ്തറൂന അവർ വാങ്ങുന്നു ബിഹി അതിന് പകരമായി സമനം കലീല തുച്ഛമായ വില ഇത് മറച്ചു വെച്ചിട്ട് ആ വേദഗ്രന്ഥത്തിന് പകരം തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഉലായിക്ക അക്കൂട്ടർമായ കുലൂന അവർ തിന്നുന്നില്ല ഫീ ബുതൂനിഹിം അവരുടെ വയറുകളിലേക്ക് ഇല്ലന്നാർ തീയല്ലാതെ തിന്നുന്നില്ല വലായുക്കല്ലിമുഹുമുള്ള അള്ളാഹു അവരോട് സംസാരിക്കയില്ല യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല ശുദ്ധീകരിക്കുകയുമില്ല ഒലഹും അവർക്കുണ്ട് അദാബുന്നലീം വേദനയേറിയ ശിക്ഷ. ഇനി അപ്പൊ എന്താ പറഞ്ഞേ, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തിൽ നിന്ന് അതിനെ മറച്ചു വെക്കുന്ന ആളുകൾ അല്ലെ, വേദഗ്രന്ഥത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക. എന്നിട്ട് അത് മറച്ചു വെക്കുക എന്തിനു വേണ്ടിയിട്ടാ? ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില നിസ്സാര സമരം കലിയിലിന് വേണ്ടിയിട്ട് ഇത് മറച്ചു വെക്കുന്നോണ്ട് അവർ പകരം വാങ്ങണത് സമരം കലിയിലാണ്, ചെറിയ വില. ഇങ്ങനെയുള്ള മനുഷ്യര് അവർ മനസ്സിലാക്കണം, അവർ യഥാർത്ഥത്തിൽ തീയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ആ പൈസ അല്ല, തീയാണ്, നരകത്തിലെ തീയാണ്, നരകത്തിലെ തീയാണ് അവർ പയറ്റിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല അള്ളാഹു തആല അവരെ പരലോകത്ത് അവരോട് അവരോട് സംസാരിക്കയില്ല, അവരെ സംസ്കരിക്കില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ വേദഗ്രന്ഥത്തിന്റെ നിയമങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാരും മഹാന്മാരുമായ ആളുകൾ അതൊക്കെ മറച്ചു വെക്കുക. എന്നിട്ട് പകരം, അതിന് പകരം അവർ തങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുക. ഇവരാണ് അള്ളാഹുവിന്റെ വലിയ ശാപങ്ങൾക്കും കോപങ്ങൾക്കും ശിക്ഷക്കും വിധേയരാകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് അന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞാണെങ്കിലും ഇന്നും ഇത് വളരെ പ്രസക്തമാണ്. നമ്മുടെയൊക്കെ പണ്ഡിതന്മാരും പല പുരോഹിതന്മാരൊക്കെ ഖുർആന്റെ പല അടിസ്ഥാനങ്ങളും ആളുകളും മുമ്പിൽ സമർപ്പിക്കുന്നില്ല. ഖുർആന്റെ ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാമിന്റെ ഒരുപാട് അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ചെറിയ ചില അന്ധവിശ്വാസങ്ങളിലും കാര്യങ്ങളിലും അങ്ങനെ ഒതുക്കി നിർത്തുക. ഖുർആനിന്റെയും ഇനി ഇസ്ലാം ദൈവിക അധ്യാപനങ്ങളുടെ സന്ദേശങ്ങളെ വക്രീകരിച്ച് പറയുക, വളരെ തെറ്റായി ഇങ്ങനെ വക്രീകരിച്ച് പറയുക. ഇതൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ തെറ്റുകളിൽ നിന്ന്, ഈ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിത് പരിശോധിച്ചാൽ പൗരോഹിത്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധവും തെറ്റു തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ വലിയ അപകടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാ അവരെ സംബന്ധിച്ചിടത്തോളാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ അവർ ഈ സമരം കലിയിലിന് വേണ്ടി പണി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ വയറ്റിലേക്ക് തീയാണ് നിറക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ മറച്ചു വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതുവഴി ചില താല്പര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊക്കെ അറിയാം. നമ്മളെ പുരോഹിതന്മാരുടെ, നമ്മളെ പണ്ഡിതന്മാരുടെ ഒക്കെ പ്രഭാഷണങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കേട്ടാൽ ഇസ്ലാമിന്റെ മൗലിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തെന്നിമാറി മറ്റു പലതും അവതരിപ്പിച്ച് അതിലാളുകൾ ഇങ്ങനെ അഭിരമിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇവരഥാർത്ഥത്തിൽ തീയാണ് തിന്നുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ ഈ മഹാന്മാരൊക്കെ പിന്നാലെ പോകുന്നത് അവരൊക്കെ നമുക്ക് വേണ്ടി പരലോകത്ത് പലതും പറയുന്നു പറഞ്ഞുകൊണ്ടാണല്ലോ മനുഷ്യന്മാരെ അവരെ പിന്നാലെ പോകുന്നത്. ഒരാക്ഷരല്ല പരലോകത്ത് അവരെ കൊണ്ട് മിണ്ടിക്കൂല. അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. വലാ യുക്കല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, അതേപോലെ തന്നെ വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കില്ല. എന്നാൽ ചില ഹദീസുകളൊക്കെ കാണാൻ കഴിയും, നല്ല മനുഷ്യര് അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ പരലോകത്ത് വെച്ച് തന്നെ സംസ്കരിച്ച് അവർ അള്ളാഹു തആല വീണ്ടും സ്വർഗത്തിലേക്ക് അയക്കും. ഇവന്മാർ ഇത്തരം ആളുകളെ ഒരു സംസ്കരണത്തിനുള്ള വിധേയമാക്കില്ല. വലഹും അദാബുന്നാരി, വേദനാജനകമായ ശിക്ഷയാണ്. കാരണം അള്ളാഹുവിനെയാണ് അവർ, അള്ളാഹുവിന്റെ വചനത്തെയാണ് അവർ വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്. അതുകൊണ്ട് വേദഗ്രന്ഥത്തെ അതിന്റെ ശരിയായ രൂപത്തിൽ, ശരിയായ തലത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അത് ശരിയായ രൂപത്തിൽ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരും വലിയ പാപികളുമായി തീരും എന്ന മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു ആയത്തും കൂടി, ഉലായിക്കൂട്ടര് അല്ലദീന സ്തറവുല്ലാല, ദുർമാർഗത്തെ വാങ്ങിയവരാണ് അവര്. ബിൽഹുദ, സന്മാർഗത്തിന് പകരം, സന്മാർഗത്തിന് പകരം ദുർമാർഗത്തെ വാങ്ങിയവരാണ് അക്കൂട്ടര്. വൽ അദാബ, ശിക്ഷയെ വാങ്ങിയവരാണ് അവർ. ബിൽ മഗ്ഫിറ, പാപമോചനത്തിന് പകരം. ഫമ അസ്ബർഹും, അവരെ സഹിപ്പിച്ചത് എന്താ? അവരുടെ ധാർഷ്ട്യം എന്താണ്? അലന്നാർ, നരകശിക്ഷയെ കുറിച്ചുള്ള അവരുടെ ഒരു ധാർഷ്ട്യം എന്താണ്? നരകശിക്ഷ അവരെ സഹിപ്പിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഉലായിക്ക അക്കൂട്ടര്, ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ മറച്ചു വെച്ച് താൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വാങ്ങി അത് വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഉലായിക്കല്ലദീന സ്തറബുല്ലാല, വഴികേടാണ് അവർ വാങ്ങുന്നത്, വഴികേടാണ് അവർ വാങ്ങുന്നത്. ബിൽഖുദാ, ഈ സന്മാർഗത്തിന് പകരം. വല്ലാദാബ്, ശിക്ഷയാണ് അവർ ഏറ്റവും വാങ്ങുന്നത്. ബിൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ പാപമോചനത്തിന് പകരം. എന്നിട്ട് അല്ല തന്നെ ആശ്ചര്യപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സബറിന് രണ്ടു മൂന്ന് അർത്ഥങ്ങൾ പറയാറുണ്ട്. സബറിന് സഹനം, സ്ഥൈര്യം, ക്ഷമ എന്നൊക്കെ ഉള്ളത് പോലെ തന്നെ ധാർഷ്ട്യം, അതേപോലെ പിന്നെ ധാർഷ്ട്യം, ധിക്കാരം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അത് പ്രയോഗിക്കാം. അത് ചോദിക്കണം, നരകത്തിനോടുള്ള അവരുടെ ഒരു ധാർഷ്ട്യം ആലോചിച്ചു. നരകശിക്ഷയോട് ഇക്കൂട്ടർക്ക് ധാർഷ്ട്യം എത്ര അത്ഭുതകരമാണ്. ആ നരകശിക്ഷ ഏറ്റുവാങ്ങാനുള്ള അസ്ബർഹും അലന്നാർ, ആ നരകശിക്ഷ വാങ്ങാനുള്ള ഒരു ധാർഷ്ട്യം ആലോചിച്ച്. ഇവർക്കറിയാം, ഈ പണ്ഡിതന്മാർക്കറിയാം, ഇപ്പണി ചെയ്ത് ആ നരകത്തിൽ പോകുന്നു.
ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ശിക്ഷ വരും എന്നവർക്കറിയാം, പാപമോചനം കിട്ടില്ലെന്ന് അവർക്കറിയാം, ഇവര് ചെയ്യുന്നത് ലലാലത്താണ്, വഴികേടാണെന്ന് അവർക്കറിയാം. എന്നിട്ട് ജനങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കാൻ പോകുന്ന ഇവരുടെ ഒരു ധാർഷ്ട്യം വല്ലാത്തൊരു ധാർഷ്ട്യം തന്നെയാണ്. സത്യത്തിന്റെ പാന്താവ് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക. അവരഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒന്നുകൂടി നോക്കിയാൽ ഉലായിക്കല്ലദീനസ്തറുല്ലലാല, വഴികേട് വിലക്ക് വാങ്ങിയവരാണ് അവര്. ബിൽഹുദ സന്മാർഗത്തിന് പകരം വല്ലതാപ ശിക്ഷേറ്റ് വാങ്ങിയവരാണ് അവര്. ബിൽ മഗ്ഫിറ പാപമോചനത്തിന് പകരം അവര് നരക ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള അവരുടെ ധാർഷ്ട്യം എത്ര അത്ഭുതകരമാണ്, എന്തൊരു ധാർഷ്ട്യമാണ് ആ നരക ശിക്ഷ ഏറ്റുവാങ്ങാൻ എന്നാണ് അള്ളാഹു. വല്ലാതെ നമ്മളൊക്കെ ഭയപ്പെടേണ്ട കാര്യമാണ്. വരം എഴുതി കാണിച്ച പോലെ അള്ളാഹ് കാക്കട്ടെ നമ്മളെ. നമ്മളൊക്കെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ സമുദായം തെറ്റിലേക്ക് പോകുമ്പോ, ഇപ്പൊ സ്ത്രീധനം നമ്മുടെ സമൂഹത്തിനുണ്ട്, നമ്മളെ പണ്ഡിതന്മാരും മിണ്ടൂല പലപ്പോഴും. എന്നിട്ട് അതിന് ദുർന്യായം വെച്ചില്ല, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് വിശുദ്ധ കുർആൻ നൂറുകണക്കിന് സ്ഥലത്തുണ്ട്. എന്നിട്ടോ അടിമക്ക് എടുത്തിട്ട് ന്യായീകരിച്ചിട്ട് അല്ലല്ലാത്തവരെ വിളിപ്പിക്കുക. ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുകയാണ് പല ആളുകൾ ചെയ്യുന്നത്. ഞാൻ ആരും വിമർശിക്കല്ല, കുറ്റപ്പെടുത്തല്ല, പക്ഷേ അത്തരം ആളുകളുടെ പിന്നാലെ പോയാൽ അവർ നേരത്തെ പറഞ്ഞ കാലികളെ പോലെ ആയിരിക്കും. നമുക്ക് താക്കീത് നൽകുകയാണ്, ആ പണ്ഡിതന്മാർക്ക് അല്ല കർശനമായി താക്കീത് നൽകുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷക്കിടയിലാകും. അള്ളാഹുവിന്റെ വലിയ ശാപത്തിന് പരലോകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഒരു പേടിയില്ല ഞങ്ങൾക്ക്. എന്തൊരു ധാർഷ്ട്യമാണ് നരക ശിക്ഷയെക്കുറിച്ച്. അള്ളാഹിന്റെ നരക ശിക്ഷ ഇല്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരായത്തും കൂടി എടുക്കേണ്ടായിരുന്നു, സമയമില്ല, നമ്മൾ ഹദീസ് എടുക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ട്. ആ ഹദീസ് എല്ലാവരും ഒന്ന് നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ഈ ആ ഭാഗം പഠിക്കുമ്പോൾ ഒരു ഹദീസാണ്. ഹദീസായി തന്നെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചത്. ഒന്ന് നോക്കുക എല്ലാവരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തയ്യിബുൻ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തയ്യിബുൻ, അവൻ നല്ലവനാണ് വിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, വിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുന്നില്ല, നല്ലതല്ലാതെ അല്ലാഹ് സ്വീകരിക്കുകയില്ല. നോക്കുന്നില്ലേ എങ്ങാ മൊബൈൽ ചിലപ്പോ നിങ്ങളെ അതിലായിരിക്കും അല്ലേ. അപ്പൊ അതിനെന്തേലും മാർഗങ്ങൾ ആദ്യം കാണണം, ഒന്നുകിൽ ഇത് പഠിക്കണം കേട്ടോ, പഠിച്ചില്ലെങ്കിൽ ഞാൻ മാഷാണ്. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു തആല സ്വീകരിക്കയില്ല. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അമറൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. ബിമാ അമറ ബിഹിൽ മുർസലീൻ, അമ്പിയാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. അത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല ആ ഭാഗം, എന്നാലും ഒന്ന് മനസ്സിലാക്കണം. വൈനല്ലാഹ നിശ്ചയമായും അല്ലാഹു അമറൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു. ബിമാ അമറ ബിഹിൽ മുർസലീൻ, അമ്പിയാക്കന്മാരോട് കൽപ്പിക്കുന്ന പോലെ അതേ കാര്യം മുസ്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും അല്ലാഹ കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് വഖാൽ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹർ റുസുൽ കുലൂമിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹാ. ഖുർആൻ ആയത്താണ്, സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താ. യാ അയ്യുഹർ റുസുൽ, ഏ പ്രവാചകന്മാരെ, കുലൂമിനത് ത്വയ്യിബാത്തി, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅമലൂ സാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇന്നീ ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായും നാം അറിയും. ഇത് അമ്പിയാക്കന്മാരെ വിളിച്ച് അള്ള പറഞ്ഞതാണ്, സൂറത്തുൽ മുഅ്മിനൂനിൽ കാണും. അതേപോലെ തന്നെ വഖാല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, മുഅ്മിനീങ്ങളോട് അതേപോലെ തന്നെ പറയാ, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. നമ്മളെ ഈ ആയത്ത് നമ്മൾ ഇന്ന് പഠിച്ച 172-ാമത്തെ ആയത്ത്, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക. അപ്പൊ അമ്പിയാക്കന്മാരോടും മുഅ്മിനീങ്ങളോടും ഒരേ കാര്യം ഒരേ സ്വരത്തിൽ അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു, മനസ്സിലായില്ലേ. എന്നിട്ട് പറയാണ് ഹദീസില്, സുമ്മ ദക്കറ, പിന്നെ പ്രവാചകൻ അനുസ്മരിച്ചു ഒരാളെ, റജുല, ഒരാളെ കുറിച്ച് പറഞ്ഞു. റസൂൽ പിന്നെ ഒരു മനുഷ്യനെ കുറിച്ച് അനുസ്മരിച്ചു, വെറുതെ ഒരു മനുഷ്യൻ, ആരാന്നുള്ളതല്ല, ഒരാള്. യുതീലു സഫറ, അദ്ദേഹം ദീർഘയാത്ര ചെയ്തിട്ട്, ഭയങ്കര യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിതനായി അവശനായി വന്നിരിക്കുകയാണ്. അശ്വാസ അഹ്ബറ, അശ്വാസ, അയാളെ മുടിയൊക്കെ ഇങ്ങനെ ചെട പിടിച്ചിട്ടുണ്ട്, മുടിയൊക്കെ ചെട പിടിച്ചിരിക്കുന്നു. അഹ്ബറ പൊടി പുരണ്ടിട്ടുണ്ട്, വല്ലാത്തൊരവസ്ഥ, മുടിയൊക്കെ ചെട പിടിച്ച് മുടി പുരണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചൊരു ഒരു വികൃത രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. യമുദ്ദു യദൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും അയാൾ കിട്ടുന്നു, ഇല സമായി, ആകാശത്തിലേക്ക്. എന്നിട്ട് അയാൾ പറയുന്നു, യാ റബ്ബി, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ എന്ന് അയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, മത്താമഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. വ മഷ്റബഹു ഹറാം, അയാളുടെ പാനീയം ഹറാമാണ്. വ മൽബസഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. എന്താ തെറ്റായ ഭക്ഷണ ഭക്ഷണം ഹറാമാന്ന് പറഞ്ഞാൽ ഈ ഹറാമായ ഭക്ഷണം കഴിച്ചു എന്നുള്ളതല്ല, തെറ്റായ രീതിയിൽ സമ്പാദിച്ച ഭക്ഷണമാണ് കഴിക്കുന്നത്. തെറ്റായ രീതിയിൽ കൃത്രിമവും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൈക്കൂലിയും എല്ലാം നടത്തി കിട്ടിയ കാശുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് മത്താമഹു ഹറാം. ആ കാശുകൊണ്ടാണ് ഭക്ഷണം അയാള് പാനീയം കുടിക്കുന്നത്. തെറ്റായ അഹിതമായ രൂപത്തിൽ സമ്പാദിച്ച പൈസ കൊണ്ടാണ് അയാൾ വസ്ത്രം ധരിക്കുന്നത്. അങ്ങനെ തെറ്റായ വഴിയിൽ സമ്പാദിച്ച ഭക്ഷണവും വസ്ത്രമൊക്കെ ധരിച്ചത് കൊണ്ട് എന്നിട്ടാണ് അയാൾ റബ്ബി റബ്ബി എന്ന് വിളിക്കുന്നത്. സമ്പാദ്യം മുഴുവൻ ഹറാമായ രൂപത്തിൽ, ഭക്ഷണം മുഴുവൻ ഹറാമായ രൂപത്തിൽ, വസ്ത്രം മുഴുവൻ ഹറാമായ രൂപത്തിൽ, ഹറാമിൽ അങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുകയാണ്. സമ്പാദ്യം തന്നെ ഹറാമായ പിന്നെ ഒക്കെ ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാ? റസൂൽ പറയാൻ, ഹറാമായ ഭക്ഷണം കഴിച്ചും ഹറാമായ തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ച വസ്ത്രം ധരിച്ചും തെറ്റായ രീതിയിലൂടെ സമ്പാദിച്ച പാനീയം കുടിച്ചും ജീവിക്കുന്ന മനുഷ്യൻ യാറബ്ബി യാറബ്ബി എന്നെത്ര വിളിച്ചിട്ട് എന്ത് കാര്യം? എങ്ങനെ ഉത്തരം കിട്ടാനാ? അപ്പൊ ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വസ്ത്രം ഹലാലായിരിക്കണം, നമ്മുടെ ഭക്ഷണം ഹലാലായിരിക്കണം, നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഹലാലായ രൂപത്തിലായിരിക്കണം. അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാ പറഞ്ഞ അത്തിമത്താമസ്തജാപല, നിന്റെ ഭക്ഷണം നീ ശുദ്ധമാക്കുക, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഒരു ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, നമ്മള് മനിസ്തറ സൗബം ബി അശിരി ദറാഹിമ, പത്ത് ദിർഹമിന് ഒരാൾ ഒരു വസ്ത്രം വാങ്ങിന്ന് വിചാരിക്കുക, അതിലൊരു ദിർഹം ഹറാമാണ്. പത്ത് ദിർഹമിന് ഒരു വസ്ത്രം വാങ്ങി, ഒമ്പത് ദിർഹമും അയാൾ സമ്പാദിച്ച പൈസ, പക്ഷെ ഒരു ദിർഹം ഹറാമിന്റെ പൈസ, കൈക്കൂലി പൈസ വിചാരിച്ചോ, അല്ലെ ആളുകളെ പറ്റിച്ച പൈസയാണ്, അല്ലെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാത്ത പൈസയാണ്, ഹറാം. ലം യുഖ്ബലുല്ലാഹു ലഹു സലാത്തൻ മാദാമ അലൈഹി, അയാൾ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ പ്രാർത്ഥന. അയാൾ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അല്ലാഹു തആല അയാളുടെ നമസ്കാരം സ്വീകരിക്കില്ല. അപ്പൊ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഉച്ചാരണമൊക്കെ ഇതാക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഈ ഹദീസ് അങ്ങോട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഞാനും നിങ്ങളും ഇത് ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ഏതായാലും കുറച്ച് കാലല്ലേ ഇവിടെ ജീവിക്കണം, ഉള്ള കാലം ഹലാലായത് അധിക പൈസ ഒരു നയാ പൈസ കൊണ്ട് ഒരു വെറുതെ ഉണ്ടാക്കി ഹറാമായ രൂപത്തിൽ പൈസ ഉണ്ടാക്കിയിട്ട് അനന്തരാവകാശികൾ കിട്ടുകൊടുത്തിട്ട് പരലോകത്ത് ശിക്ഷ വാങ്ങേണ്ട ഒരു കാര്യവുമില്ല. ഉള്ളത് വയറ് മുറിക്കുകയാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും ഹലാലായത് ഭക്ഷിക്കാനും ഹലാലായത് ഉടുക്കാനും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും നമുക്ക് കഴിയണം. അല്ലെങ്കിൽ വെറുതെ യാറബി യാറബി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. പഠിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. എനിക്ക് നിങ്ങളോട് എൻ്റെ ഒരു അടുത്ത എന്റെ ഏറ്റവും ഒരു അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ രക്ഷിതാവ് എന്നൊക്കെ പറയാവുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒരു മൊയ്തീൻ സാഹിബ്, അദ്ദേഹം എൻ്റെ ഈ ഖുർആൻ ക്ലാസ്സിനുള്ളിലൊക്കെ എനിക്ക് പല പിന്തുണയൊക്കെ നൽകുന്ന പുതിയൊരു വ്യക്തിത്വമാണ്. ഇപ്പൊ അദ്ദേഹം വളരെ രോഗബാധിതനാണ്, അത്യാസന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കാനും ശിഫ ലഭിക്കാനും നിങ്ങളൊക്കെ വേണ്ടി നിങ്ങളുടെ ഒരു ദുആ ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാണ്. അതുപോലെ പലരും എന്നോട് ദുഹാ കൊണ്ട് ഒസിയത്ത് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. പടച്ചോനെ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകണേ. അള്ളാഹുവെ ഈ ഖുർആൻ പഠനം സാലിഹായ ഒരു അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. അത് ഞങ്ങൾക്ക് നരക മോചനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി ഖുർആൻ പഠനത്തെ നീ മാറ്റി തീർക്കുമാറാകണേ. അള്ളാഹുവെ സർവശക്തനായ നാഥ, നിന്റെ കിതാബ് മുഞ്ഞുവൻ പഠിക്കാൻ പ്രതിജ്ഞ എടുത്തവരാണ് ഞങ്ങളെ. ഒരു പൈശാചിക ഇടപെടലും ഇല്ലാതെ അവസാനം വരെ പഠിച്ചു തീർക്കാനും നാളെ പരലോകത്ത് ഒരു അനുഗ്രഹമായി തീരാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്ന്. ആ ശുപാർശക്ക് അർഹരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. പടച്ചവനെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പടച്ചവനെ പുറത്തു തരുമാറാകണേ. അള്ളാഹുവെ, നിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. നിന്റെ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന മുവഹ്ഹിദുകളായി ജീവിക്കാൻ അല്ലാ ഞങ്ങളെ നീ തൗഫീഖ് നൽകുമാറാകണേ. നീ ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നീ ഹലാലായതിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പാദ്യം നീ വിശുദ്ധമാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ ഇടം പിടിച്ചു പോയിട്ടുള്ള ഹറാമുകളെ നീ നീക്ക ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിന ളിയാഅ വലിയ അബുസാദിന ജലാഅ വലിയ അസ്താമിന ദവാഅ ولذنوبنا ممخصا وننار مخلصا اللهم نجنا من عذاب القبر ومن عذاب النار اللهم اغفر لنا ذنوبنا يا رب العالمين اللهم ادخلنا في جنتك النعيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على سيدنا محمد وعلى آل سيدنا محمد سبحان ربي الذي عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته